യും ഞാൻ യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യഹൂദയിൽ നിന്ന് എന്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും. എന്റെ വൃതന്മാർ അതിനെ കൈവശമാക്കിയും എന്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും. എന്നെ അന്വേഷിച്ചിട്ടുള്ള എന്റെ ജനത്തിനായി ചാരോ നാടുകൾക്ക് മേച്ചിൽപ്പുറവും ആഘോർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവുമായിരിക്കും. എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എന്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗാദുദേവന് ഒരു മേശയൊരുക്കി മേനി ദേവി വീഞ്ഞു കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ, ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരളി ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമില്ലാത്തത് തിരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും. നിങ്ങളെല്ലാവരും കുലയ്ക്ക് കുനിയേണ്ടി വരും. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇതാ എന്റെ ദാസന്മാർ ഭക്ഷിക്കും, നിങ്ങളോ വിശന്നിരിക്കും. എന്റെ ദാസന്മാർ പാനം ചെയ്യും, നിങ്ങളോ ദാഹിച്ചിരിക്കും. എന്റെ ദാസന്മാർ സന്തോഷിക്കും, നിങ്ങളോ ലജ്ജിച്ചിരിക്കും. എന്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും, നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യഥയാൽ മുറയിടും. നിങ്ങളുടെ പേർ നിങ്ങൾ എന്റെ വൃതന്മാർക്കൊരു ശാപവാക്കായി വിശേഷിച്ചു പോകും. യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും, തന്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും. മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നുപോകുകയും അവ എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യുക കൊണ്ട് ഭൂമിയിൽ തന്നെ താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെ താൻ അനുഗ്രഹിക്കും. ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. മുമ്പിലേത്തവ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചുല്ലസിപ്പീൻ. ഇതാ ഞാൻ എരിശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു. ഞാൻ എരിശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. കരച്ചിലെ നിലവിളിയും ഇനിയും അതിൽ കേൾക്കയില്ല. കുറെ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. ഭാവിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരൂ. അവർ വീടുകളെ പണിതു പാർക്കും, അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല. എന്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയാകും. എന്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. അവർ വൃദ്ധ അധ്വാനിക്കയില്ല, ആപത്തിനായിട്ട് പ്രസവിക്കുകയുമില്ല. അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ. അവരുടെ സന്താനം അവരോടുകൂടെ ഇരിക്കും. അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമരുളും. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും. ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം, എന്റെ വിശ്രാമസ്ഥലവും ഏത്? എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. കാളയെ അറുക്കുകയും മനുഷ്യനെ കൊല്ലുകയും ചെയ്യുന്നവൻ, കുഞ്ഞാടിനെ യാഗം കഴിക്കുകയും നായുടെ കഴുത്ത ഓടിക്കുകയും ചെയ്യുന്നവൻ, ഭോജനയാഗം കഴിക്കുകയും പന്നിച്ചോരെ അർപ്പിക്കുകയും ചെയ്യുന്നവൻ, ധൂപം കാണിക്കുകയും മിഥ്യാമൂർത്തിയെ വാഴ്ത്തുകയും ചെയ്യുന്നവൻ, ഇവർ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കുകയും അവരുടെ മനസ്സ് മ്ലേച്ഛ വിഗ്രഹങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് പോലെ ഞാനും അവരെ ഉപദ്രവിക്കുന്നത് തിരഞ്ഞെടുത്ത് അവർ ഭയപ്പെടുന്നത് അവർക്ക് വരുത്തും. ഞാൻ വിളിക്കുമ്പോൾ ആരും ഉത്തരം പറയാതെയും ഞാൻ അരളി ചെയ്തപ്പോൾ കേൾക്കാതെ അവരെനിക്ക് അനിഷ്ടമാള് ചെയ്തു. എനിക്ക് പ്രസാദമില്ലാത്തത് തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ യഹോവയുടെ വചനത്തിങ്കിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളേ. നിങ്ങളെ പകച്ച് എന്റെ നാമനിമിത്തങ്ങളെ നിങ്ങളെ പുറത്താക്കി കളയുന്ന നിങ്ങളുടെ സഹോദരന്മാർ, ഞങ്ങൾ നിങ്ങളുടെ സന്തോഷം കൊണ്ട് രസിക്കേണ്ടതിനെ യഹോവ തന്നെ താൻ മഹത്തീകരിക്കട്ടെ എന്ന് പറയുന്നുവല്ലോ. എന്നാൽ അവർ ലജ്ജിച്ചു പോകും. നഗരത്തിൽ നിന്ന് ഒരു മുഴക്കം കേൾക്കുന്നു, മന്ദിരത്തിൽ നിന്ന് ഒരു നാദം കേൾക്കുന്നു. തന്റെ ശത്രുക്കളോട് പ്രതിക്രിയ ചെയ്യുന്ന യഹോവയുടെ നാദം തന്നെ. നോവ് കിട്ടും മുമ്പേ അവൾ പ്രസവിച്ചു. വേദന വരും മുമ്പേ അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ വക ആർ കേട്ടിട്ടുള്ളൂ? ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നാട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവ് കിട്ടിയ ഉടൻ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുന്നു. ഞാൻ പ്രസവദ്വാരത്തിങ്കിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. യെരുശലേമിനെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ സന്തോഷിപ്പീൻ, അവളെ ചൊല്ലി ഘോഷിച്ചുല്ലസിപ്പീൻ. അവളെ ചൊല്ലി ദുഃഖിക്കുന്ന ഏവരുമായുള്ളവരെ അവളോടുകൂടെ അത്യന്തം ആനന്ദിപ്പീൻ. അവളുടെ സാന്ത്വന സ്ഥലങ്ങളെ പാനം ചെയ്ത് തൃപ്തമാകുകയും അവളുടെ തേജസ്സിൻ കുജാഗങ്ങളെ എന്ന് പറഞ്ഞ് രമിക്കുകയും ചെയ്യുവീൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വം നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേലിരുത്തിൽ ആളിക്കുകയും ചെയ്യും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ എരിച്ചിലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ലുപോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. രഥങ്ങൾ ചുഴലിക്കാറ്റുപോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹതന്മാർ വളരെയായിരിക്കും. തോട്ടങ്ങളിൽ പോകേണ്ടതിന് നടുവനെ അനുകരിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുകയും പന്നിയിറച്ചി അറപ്പ് ചുണ്ടലി എന്നിവയെ തിന്നുകയും ചെയ്യുന്നവർ ഒരുപോലെ മുടിഞ്ഞു പോകുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പ്രവൃത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. ഞാൻ സകല ജാതികളെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. അവർ വന്ന് എന്റെ മഹത്വം കാണും. ഞാൻ അവരുടെ ഇടയിൽ ഒരു അടയാളം പ്രവർത്തിക്കും. അവരിൽ രക്ഷിക്കപ്പെട്ട ചിലരെ ഞാൻ തർശീസ് വില്ലാളികളായ പൂൾ ലൂത് എന്നിവരും സൂബാലിയാൻ എന്നിവരുമായ ജാതിയുടെ അടുക്കിലേക്കും എന്റെ കീർത്തി കേൾക്കുകയും എന്റെ മഹത്വം കാണുകയും ചെയ്തിട്ടില്ലാത്ത ദൂരദ്വീപുകളിലേക്കും അയക്കും. അവർ എന്റെ മഹത്വത്തെ ജാതിയുടെ ഇടയിൽ പ്രസ്താവിക്കും. ഇസ്രയേൽ മക്കൾ യഹോവയുടെ ആലയത്തിലേക്ക് വെടിപ്പുള്ള പാത്രങ്ങളിൽ വഴിപാട് കൊണ്ടുവരുന്നത് പോലെ അവർ സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നിങ്ങളുടെ സഹോദരന്മാരെയൊക്കെയും കുതിരപ്പുറത്തിന്റെ രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറ്റി എന്റെ വിശുദ്ധ പർവ്വതമായ യെരുശലേമിലേക്ക് യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവരിൽ നിന്നും ചിലരെ ഞാൻ പുരോഹിതന്മാരായും ലേവ്യരായും എടുക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറി ശബത്ത് തോറി സകല ജഡവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ടു എന്ന് എന്നോട് അതിക്രമം ചെയ്ത മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകയില്ല, അവരുടെ തീ കെട്ടുപോകയില്ല. അവർ സകല ജഡത്തിനും അറപ്പായിരിക്കും. ബാറയ്ക്കുമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരിശിലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തിയെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവനവരോട് നിങ്ങൾ വഴി നടന്ന് തമ്മിൽ ബാധിക്കുന്ന ഈ കാര്യം എന്തേ എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ എരിശിലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവനവരോട് ചോദിച്ചതിനെ അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രാനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ ന്യായവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രയേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവനെ കണ്ടില്ലാതാനും അവനവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടെ അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവനവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴിയിൽ തന്നെ അവരെ നേരെ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായെന്ന് കൂടെ ഇരുന്ന് പറയുന്ന പതിനൊരുവരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവനപ്പം നുറുക്കിയാൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി. അവനവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കയ്യും കാലും നോക്കി അറിവീൻ. എന്നെ തൊട്ട് നോക്കുവീൻ. എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിനെ മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും ഒരേ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവനൊരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണിക്ക തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാവുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ ഇന്ന് വൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചുയർന്നെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിശിലേമിൽ തുടങ്ങി സ്വലജാതികളും പ്രസംഗിക്കുകയും വേണമെന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നുവെന്ന് സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. പാറയ്ക്കുമോ യോഹന്നാൻ സ്ലിയാരുടെ സുവിശേഷത്തിൽ നിന്നും.
അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോസ്തല പ്രവർത്തികൾ മൂന്നാം അധ്യായം അവൻ പത്രോസിനോടും ഒരിക്കൽ പത്രോസ് യോഹന്നാൻ ഒമ്പതാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രതി എഴുത്തുമാറുണ്ട്. അവൻ പത്രോസ് യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളവ നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തന നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നെരിയാണി ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ടവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷയായിച്ചുകൊണ്ടിരിക്കുന്നവനെന്ന് അറിഞ്ഞവനെ സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും അറിഞ്ഞവനായി തീർന്നു. അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമയോന്റെ എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരേതെങ്കിൽ ആശ്ചര്യപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതുമെന്ത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരേണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലപ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങൾ എല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സന്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുന്നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവനയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അള്ളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമുവേൽ ആദ്യമായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദൈവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കിയാലും നിരസപ്പെട്ടു. അവരെ പിടിച്ച് വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലാക്കി.
എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ത്തോളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എരിശിലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളോരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോ നിന്നാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രയേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവേൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. സങ്കീർത്തൻ 105 മുതൽ 112 വരെ. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ എന്റെ വായുടെ സ്വമേധാ ദാനങ്ങളിൽ പ്രസാദിക്കണമേ. എന്റെ വിധികളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ പ്രാണത്യാഗം ചെയ്യുവാനല്ല ഇപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എങ്കിലും നിന്റെ ന്യായ പ്രമാണം ഞാൻ മറക്കുന്നില്ല. ദുഷ്ടന്മാർ എനിക്ക് കണി വെച്ചിരിക്കുന്നു, എന്നാലും ഞാൻ നിന്റെ പ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ ശാശ്വത അവകാശമാക്കിയിരിക്കുന്നു, അവ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ ചട്ടങ്ങളെ ഇടവിടാതെ എന്നേക്കും ആചരിപ്പാൻ ഞാൻ എന്റെ ഹൃദയത്തെ ചായ്ച്ചിരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ ഞാൻ വെറുക്കുന്നു, എന്നാൽ നിന്റെ ന്യായ പ്രമാണം എനിക്ക് പ്രിയമാകുന്നു. നീ എന്റെ മറവിടവും എന്റെ പരിചയമാകുന്നു. ഞാൻ തിരുവചനത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു, എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ടകന്നു പോകുവേൻ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എന്റെ പ്രത്യാശയെ ഞാൻ ലജ്ജിച്ചു പോകരുതേ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് എന്നെ താങ്ങണമേ. നിന്റെ ചട്ടങ്ങളിൽ ഞാൻ നിരന്തരം രസിക്കും, നിന്റെ ചട്ടങ്ങളെ വിട്ടുപോകുന്നവരെയൊക്കെ നീ നിരസിക്കുന്നു. അവരുടെ വഞ്ചന വ്യർത്ഥമാകുന്നു, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയുന്നു. അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാവുന്നു. നിങ്കിലുള്ള ഭയം നിമിത്തം എന്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു, നിന്റെ വിധികൾ നിമിത്തം ഞാൻ ഭയപ്പെടുന്നു. ദൈവമേ സുദിനയ്ക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ
സ്ലാവനും പുത്രനും വിശുദ്ധോളരോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ തന്നെ തിരുനാം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗസ് ശുദ്രാസ്ത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ബുധനാഴ്ച ഈ പ്രഭാതത്തിൽ ഒരേ മനസ്സോടുകൂടെ ദൈവസ്നേഹത്തിന്റെ മഹത്വം അനുഭവിച്ചറിയുവാനും അറിഞ്ഞ മഹത്വത്തിനു വേണ്ടി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആരാധന അർപ്പിക്കാനും ഒക്കെ തന്ന ആയുസിനെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കാം. അമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് ആദ്യമായ ഉന്നതി പ്രാപിപ്പാൻ ദൈവം ഉയരങ്ങളിൽ നിന്ന് എല്ലാ നൽവരങ്ങളും ചൊരിഞ്ഞു തരട്ടെ നാമുഖമായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേക ഇപ്പോൾ ഇതിനെ നയിക്കുന്ന അഭിയുന്ന തിരുമനസിനെയൊക്കെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നൽകിയ നല്ല വൈദികരി വന്നി മാമനച്ചൻ, വി സി വർഗീസ് അച്ഛൻ, ഐശക്തി പ്രകാശച്ചൻ, അറപ്പാച്ചൻ, പൂരഞ്ചാരമായി സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ ആയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം, ഇന്നയോളം എന്നെ നടത്തി എന്നുള്ള ഗീതം ദൈവവിഭാഗം സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 344-ാമത്തെ ഗീതം,
ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എന്റെ യേശു എത്രമല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ, എന്റെ പാപഭാരമല്ല തന്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു, എന്റെ
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിമുതലും നയിക്കുന്നതന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ ഒന്നു വരുമാനിക്കുന്നതിനുമായി പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാവുന്നു. രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാവുന്നു
ഉത്തമനായ ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ ഒഴുകിയിരിക്കയാൽ എന്റെ മേൽ തിരിഞ്ഞ് നിന്റെ കരുണ നിമിത്തം അതിൽ നിന്ന് എന്നെ ധരിക്കണമേ. എന്നെ പിടിച്ചിരിക്കുന്ന ചൂടലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചയിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവ് അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി ശത്രുവിനോടുള്ള യുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ഞെരുക്കത്തിൽ നിന്നും നിരാശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവേ, നിന്റെ കരുണയുടെ ഉറവിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്നെ പുറപ്പെടുന്ന ജ്വാല നിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവേ, എന്നിൽ മുളച്ചുണ്ടാകുന്ന മുൾപടർപ്പുകളെയും പരകാരകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ പരിശുദ്ധ രൂഹായുടെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്തെന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവനും സകല ജ്ഞാനങ്ങളുടെ ഉറവയുമാകുന്നു. എന്റെ കർത്താവേ, ആ കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഇത് വെടിപ്പാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു നീ വെടിപ്പുള്ളവനായി ഭവിക്കുകയെന്ന് അരളി ചെയ്യുകയും ഉടനെ അവന്റെ കുഷ്ഠത്തിൽ നിന്ന് അവനെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഇടയാക്കിയ ആ ശബ്ദം ഇപ്പോൾ കേൾക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്റെ കർത്താവേ, എന്റെ ആത്മാവിന്റെ കുഷ്ഠത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കുകയും ശരീരത്തിന്റെ കറകളിൽ നിന്നെ കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. എന്റെ ആത്മാവും ശരീരവും ബോധവുമാകുന്ന മൂന്ന് പറമാവിൽ നിന്റെ ജീവന്റെ പൊളിപ്പിനെ നീ ചേർത്ത് വയ്ക്കണമേ. ഞാൻ പുതിയതും വെടിപ്പുള്ളതുമായൊരു സൃഷ്ടിയായി തീരണമേ. ലജ്ജ കൂടാതെ നിന്റെ മുമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിമാന്മാരുടെ കൂടെയുള്ള ഓഹരിക്ക് ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ കർത്താവേ, നീ പരിശുദ്ധനും പരിശുദ്ധന്മാരിൽ വസിച്ച് മഹത്വപ്പെടുന്നവരുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായിട്ടും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. അതിപ്പോഴല്ല എപ്പോഴും എന്നേക്കും തന്നെ. പിതൃത്വ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിവന്യ തിരുമേനി, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയിലൂടെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനും ദൈവശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കൂടുതൽ ആത്മീയ വരുത്തുണ്ടാക്കുവാൻ തക്കവണ്ണമൊക്കെ നമുക്ക് ലഭ്യമാകുന്ന നിമിഷങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമ്മളിൽ ചൊരിയട്ടെ എന്ന് നമുക്ക് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഓരോ നിമിഷവും വൈവിധ്യമാർന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ അതിന്റെ ശക്തമായ കാറ്റുകളും പേമാരികളും ഒക്കെ നമുക്ക് ചുറ്റും അതിന്റെ ആഴമായ പ്രതിസന്ധികളിലേക്ക് പിടിച്ചു വലിക്കുവാൻ തക്കവണ്ണം യത്നിക്കുമ്പോഴും അതിൽ നിന്നൊക്കെ വിമോചിതരായി അതിന്റെ നീർച്ചുഴിയിൽ വീണു പോകാതെ തന്റെ ബലമുള്ള കരങ്ങൾ നീട്ടി ഓരോ നിമിഷവും നമ്മളെ കരുതുന്ന, നമ്മളെ നടത്തുന്ന സർവശക്തനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തുതിക്കുകയും ആരാധിക്കുകയും വാഴ്ത്തുകയും നമുക്ക് ചെയ്യാം. നമുക്കറിയാമല്ലോ, പരിശുദ്ധ നോമ്പിന് ശേഷമുള്ള പരിശുദ്ധ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ദിവസങ്ങളാണ്. ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത്
വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന ശിഷ്യന്മാരുടെ ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവരെ അറിയിക്കുകയും നിരാശയുടെയും പ്രതിസന്ധികളുടെയൊക്കെ മധ്യത്തിൽ വീണ്ടും അവരെ ആത്മീയമായി ഉറപ്പിക്കുകയും തങ്ങളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് അവരെ പറഞ്ഞുവിടുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന കൃപകളുമൊക്കെ ചുരിഞ്ഞ് കൊടുത്ത് അവരെ നയിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശിഷ്യന്മാരായി നിയോഗിതരായ നിങ്ങളുമൊക്കെ വർത്തമാന ലോകത്തിൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരികയും ആ ഒരു സത്യത്തെയും ആ ഒരു വിശ്വാസത്തെയും ഏറ്റുപറയത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ അധരങ്ങളെയും ഒക്കെ നമുക്ക് ഒരുക്കാം. ഒരുപക്ഷെ ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വരുമ്പോഴും അവയിൽ നിന്നൊക്കെ തന്റെ ബലമുള്ള കരം നീട്ടി നമ്മളെ താങ്ങുന്ന ഒരു കരുത്തുള്ള ഒരു പിതാവ് ഏത് സമയം വിളിക്കുമ്പോഴും അദൃശ്യമായി ഇറങ്ങി വന്ന് നമ്മളെ നടത്തുന്ന ഒരു സ്വർഗത്തിൽ ഒരു പിതാവുണ്ടെന്നുള്ള ബോധ്യം നമ്മളെ കൂടുതൽ പ്രത്യാശയിലും പ്രതീക്ഷയിലും ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് ഇടയാകട്ടെ. 94 സങ്കീർത്തനം 18 വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയെ എന്നെ താങ്ങി, എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ നിന്റെ ദയ എന്നെ താങ്ങി. പലപ്പോഴും നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പരിവരിപ്പുള്ള അല്ലെങ്കിൽ ഏത് സമയത്ത് കാലുകുത്തിയാലും ആഴ്ന്നിറങ്ങുന്ന ചതുപ്പുകളിലും വഴുവഴുപ്പുള്ള തലങ്ങളിലൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്കിലും വഴുവഴുപ്പിന്റെ മധ്യത്തിലും അതിന്റെ ചുഴിയിൽ വീണു പോകാതെ നിലവിളിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന കരുത്തുള്ള കരു നമുക്ക് ഇപ്പോഴും ചുറ്റുമുണ്ടെന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവും നമുക്ക് എതിരെ വരുന്ന ഏത് പ്രതിസന്ധികളെയും അതിജീവിപ്പിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു പ്രത്യാശയായി നമ്മളെ നയിക്കട്ടെ. എന്റെ കാൽ വഴുതുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ദയ എന്നെ താങ്ങി. ആ ദൈവത്തിന്റെ ദയ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ വ്യാപരിക്കത്തക്കവണ്ണം ആ ദൈവത്തിലുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാവട്ടെ. നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ ഈ കൂട്ടായ്മകളും ഒക്കെ അതിന് മുഖാന്തരമായി ഭവിക്കുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ വന്യ വി സി വർഗീസ് അച്ഛനാണ്. സൗകര്യപ്രദമായിട്ട് കിട്ടാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യം ആവശ്യപ്പെടുക. സാധാരണ ഏതാ സമയം ആവശ്യപ്പെട്ടാലും ഒരു മടി കൂടാതെ അച്ഛന്റേതായ ശൈലിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ചിന്തകൾ പകർന്നു തരുന്ന രീതി നമുക്കറിയാം. ഇന്ന് നമുക്കത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും അനുതാപത്തിന്റെ ഒരു ഗീതം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് തിരുവചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ എന്ന് തുടങ്ങുന്ന ഗീതത്തിന്റെ പകുതി ഭാഗം എന്നെ തന്നെ സന്നിധിയിൽ നിന്നുള്ളത് മുതൽ നമുക്ക് സുപരിചിതമാണ്. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
എന്നെ തന്നെ സന്നിധി Yeah.
ധ്യാനം നിർമ്മിപ്പാനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യും.
ഏറ്റവും ബഹുമാനമുള്ള പന്ത്യനായ മെത്രാപ്പോലീസ് തിരുമനസ് പന്ത്യവൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, ഇന്ന് വിശുദ്ധ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് കടന്നു വരുവാനും വരുന്നതിനും അല്പസമയം തിരുവചനം തന്ന് ധ്യാനിക്കുന്നു തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് അവസരം ഉണ്ടാക്കി തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദിയും കൃതജ്ഞതയും അറിയിക്കുന്നു. നമ്മള് ജീവിക്കുന്നത് പോസ്റ്റ് റിസറക്ഷൻ ഡേയിലാണ്. അപ്പോ റിസറക്ഷന്റെ പവറ്, ശക്തി എങ്ങനെയാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളിൽ കൂടി ഒന്ന് നോക്കുന്നതിന് ഒരു അവസരമായിട്ട് ഞാനിതിനെ ഉപയോഗിക്കുന്നു. നമ്മൾ എത്രയും ബാക്കിയുള്ള ഒരു തലമുറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മളെ, വി ആർ ലിവിങ് ബിറ്റ്വീൻ ടു ഈസ്റ്റർ. ദ ഫസ്റ്റ് ഈസ്റ്റർ വാസ് ദ റിസറക്ഷൻ ഓഫ് അവർ റെഡീമർ. ദ സെക്കൻഡ് ഈസ്റ്റർ വിൽ ബി ദ റിസറക്ഷൻ ഓഫ് ദ റെഡീംഡ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയുടെ റിസറക്ഷനും വീണ്ടെടുപ്പുകാരന്റെ റിസറക്ഷനും ഇതിന്റെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു ജനതയാണ് നാം. ഞാന് ഇന്നത്തെ തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഭാഗം, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. അതില് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ അതിക്രമം നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ ഈ ഉയർപ്പിന്റെ ശക്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളെ 3-ഉം 4-ഉം അധ്യായങ്ങളിലെ ദീർഘമായിട്ട് പരിശുദ്ധനെ കാണിക്കുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം എന്റെ ആദരം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വസ്തുപരിചിതനാണ് പരിശുദ്ധനായ പൗലോസ് ആണ് എന്നുള്ളത്. പ്രോബബ്ലി ഹി റിട്ടൺ അറൌണ്ട് AD 55 and 57 ഇത് എഴുതിയിട്ടുള്ളത്. ഡ്യൂറിങ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പോൾസ് തേർഡ് മിഷനറി ജേർണി, അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 3-21 വായിച്ചു കഴിഞ്ഞാല് പൗലോസ് ശ്ലീഹയുടെ 3-ാമത്തെ മിഷനറി ജേർണിയുടെ അവസാന ഭാഗം കൊരിന്തിലെ വെച്ച് എഴുതിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ മെയിൻ തീം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിലാണ് കാണേ. ഗോഡ്സ് റൈറ്റിയസ്നെസ് റിവീൽഡ് ഇൻ ക്രൈസ്റ്റ് ഫോർ അവർ സാൽവേഷൻ, ഫോർ ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പിൾ എന്നും പറഞ്ഞ് തുടങ്ങുന്ന ഭാഗത്ത് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്നുമല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അതിന്റെ ഏകദേശം ഒരു മെയിൻ തീമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. റോമൻസ് ഈസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ്, ദ മോസ്റ്റ് ലോജിക്കൽ ആൻഡ് ദ മോസ്റ്റ് ഡോക്ടറിനലി ഓറിയന്റഡ് ഓഫ് ഫോൾസ് എപ്പിസിൽസ് ആൻഡ് ദി ഓൺലി one he wrote to a church he had not yet visited. അതായത് അവിടെ വിസിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കാതെ പോയിരുന്ന ഒരു ചർച്ചിനെ കുറിച്ച് കൊരിന്തലിൽ നിന്നുമാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പോൾസ് എപ്പിസ്റ്റിൽസ്, റോമൻസ് പല വിധത്തിൽ പല വ്യക്തികളിലെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെന്റ് ആഗസ്റ്റിൻ അങ്ങേയറ്റം ജീവിതത്തിലെ ഒരു റിച്ചഡ് ലൈഫിലെ അല്ലെങ്കിൽ ദുഷ്കാമങ്ങളിലൂടെയും മദ്യപാനത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിന് ഒരു ശബ്ദം കേൾക്കാനായിട്ടിടയായി, എടുത്തു വായിക്കുക. അപ്പം ഇതെടുത്ത് അന്ന് കയ്യിലിരുന്ന പുസ്തകമാണ് വേദപുസ്തകത്തിലെ ബാക്കിങ്ങൾ എടുത്ത് വായിച്ചപ്പോൾ റോമൻസിന്റെ എപ്പിസിലെ 13-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് പറഞ്ഞത്. അതോടുകൂടി ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വിശുദ്ധ ആഗസ്തീനോസിന് കടന്നു വരുവാനായിട്ട് സാധിച്ചു. സെന്റ് ആഗസ്റ്റിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40 ഇയേഴ്സ് തന്റെ മാതാവ് കണ്ണീരോടുകൂടി ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. 40 വർഷത്തെ കണ്ണീരിന്റെ ഫലമായിട്ട്, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ മകനും ഒരു പരിശുദ്ധനായി, ആ പ്രാർത്ഥിച്ച അമ്മയും ഒരു പരിശുദ്ധിയായി റോമൻ കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ട്. അതാണ് സെയിന്റ് മോണിക്ക, അതുപോലെ മകനാണ് സെയിന്റ് ആഗസ്റ്റിൻ ആയി തീർന്ന് വലിയ ഫിലോസഫിക്കൽ ബുക്കുകളും മറ്റും എഴുതി പ്രസിദ്ധനായി തീർന്ന പരിശുദ്ധനായ ആഗസ്തീനോസ് സെന്റ് ആഗസ്റ്റിൻ റോമാലേഖനം വായിച്ചിട്ട് മനസാന്തരപ്പെടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ പിന്നെ ജോൺ വെസ്ലി, അതായത് മെതഡിസ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള, മെതഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായിട്ടുള്ള ജോൺ വെസ്ലി, അതുപോലെ മാർട്ടിൻ ലൂതർ, ഇവരെങ്ങനെയുള്ള ആധുനിക പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റുകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരെ ഈ റോമാലേഖനം വായിച്ച് മാനസാന്തരപ്പെട്ടുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. സെയിം ദ ഹോളി സ്പിരിറ്റ് ഹു ടോട്ട് ദം ടീച്ചേഴ്സ്, ആ പരിശുദ്ധ ആത്മാവെ അവരെ പഠിപ്പിച്ചെങ്കിൽ ആ പരിശുദ്ധ ആത്മാവ് നമ്മളെയും പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് വിനീതമായിട്ട് ആത്മാവിന്റെ പ്രാർത്ഥനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയങ്ങളെ വെച്ചു കൊടുക്കാം, ദൈവം അവിടെ പരിവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇസ് ദ മെസ്സേജ് ഓഫ് ദിസ് ലെറ്റർ ഗിവ്സ് അസ് ആസ് ഇറ്റ് ഹാസ് ഗ്രിപ്ഡ് മെൻ ഓഫ് ഫെയ്ത്ത് ഇൻ സെഞ്ചുറീസ് പാസ്റ്റ്. ഒരു മനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിന് ഈ റോമാലേഖനം വായനയിലൂടെ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ ആഗസ്തീനോസിനെ പോലെയും ജോൺ വെസ്ലിയെ പോലെയും മാർട്ടിൻ ലൂതറിനെ പോലെയും ഒക്കെ ഒരു സമ്പൂർണ്ണ പരിവർത്തനത്തിന്റെ ഉപാധിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവന് നിയമവും ലോ യഹൂദനാണ് കൊടുത്തിരിക്കുന്നത്, എന്നാൽ ജാതികൾക്കല്ല. ദ ലോ ടു ജൂസ് നോട്ട് ടു ജെന്റൈൽസ്, ജാതികൾക്ക് ലോ കൊടുത്തിട്ടില്ല. ഗുഡ് ന്യൂസ് സുവിശേഷമാണ്, അല്ലെങ്കിൽ ദ സാൽവേഷൻ ഓഫ് ഗുഡ് ന്യൂസ് ഇസ് ഗിവൻ ടു ഓൾ മെൻ, നോ ഡിഫറൻസ് ബിറ്റ്വീൻ ജൂ ആൻഡ് ജെന്റൈൽ. ഓൾ മെൻ നീഡ് ടു ബി സേവ്ഡ്. ഓൾ ഹാവ് സിൻഡ് ആൻഡ് ആർ കമ്മിങ് ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എല്ലാവരും പാപം ചെയ്തു ദൈവത്തേജസ് ഇല്ലാത്തവരായി തീർന്നുവെന്ന് റോമാലേഖനം 3:23 പറയുന്നുണ്ട്. ഇവിടെ പാപം സാർവത്രികമായി എല്ലാ മനുഷ്യരിലും അതിന്റെ വിഷം കലർത്തിയെങ്കിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മനുഷ്യരോട് ക്ഷമിച്ച് രമ്യതപ്പെടുകയും അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇവിടെ പോള് ഡിക്ലെയർ ചെയ്യുന്നത് ദാറ്റ് ഓൾ മെൻ ആർ സിന്നേഴ്സ്. നെക്സ്റ്റ് ഹി വാസ് ടു എക്സ്പ്ലെയിൻ ഹൗ സിന്നേഴ്സ് ക്യാൻ ബി സേവ്ഡ്. എങ്ങനെയാണ് എല്ലാ മനുഷ്യരും പാപം ചെയ്തു ഏക മനുഷ്യനെ പാപവും പാപത്തെ മരണവും ലോകത്തിൽ കടന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ പാപത്തിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യരെ രക്ഷിക്കുന്നത് എന്നുള്ളതാണ് പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ തിയോളജിക്കൽ ടേം ഫോർ ദിസ് സാൽവേഷൻ ഈസ് ഫോർ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഈ ജസ്റ്റിഫിക്കേഷൻ ഈസ് ദ ആക്ട് ഓഫ് ഗോഡ് വെയർ ബൈ ഗോഡ് ഡിക്ലെയർസ് ദ ബിലീവേഴ്സ് സിന്നർ റൈച്ചിയസ് ഇൻ ക്രൈസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. യേശു ക്രിസ്തുവിലെ എങ്ങനെയാണ് ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഒരു ലീഗൽ ടേമാണ്. അത് നോബഡി ക്യാൻ ജസ്റ്റിഫൈ അനദർ മേൻ, എ മേൻ ഓൾ മെൻ ആർ സിൻ. അങ്ങോട്ട് അന്യോന്യം നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഒള്ളി ദൈവത്തിന് മാത്രമേ മനുഷ്യനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ജസ്റ്റിഫിക്കേഷൻ വന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ റൈച്ചിയസ്നെസ് കൂടിയാണ്, തന്റെ നീതീകരണത്തിൽ കൂടി. ആ യേശു ക്രിസ്തുവിൽ കൂടിയാണ് ആ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത്. അത് തന്റെ ക്രൂശിന്റെ മരണത്താലാണ് ആ ജസ്റ്റിഫിക്കേഷൻ വന്നത്. എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ മുഴുവനും വഹിച്ചുകൊണ്ട് ക്രിസ്തു കുരിശിൽ കയറിയെങ്കിൽ ആ കുരിശു മരണത്തിലൂടെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം ദുഃഖവുള്ളിയായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ ആത്മത്തിന് അതിനാകെ രക്ഷയുണ്ടായെന്ന ശ്രീപായെ ഞങ്ങൾ കുമ്പിടുന്നുവെന്ന്. അതായത് കുരിശ് അത് നമുക്ക് ഒരു രക്ഷയുടെ മാർഗമായി തീർന്നു യേശു ക്രിസ്തുവിന്റെ മരണത്താൽ. അതുകൊണ്ട് വൈശുദ്ധ കർത്താവിന്റെ ജയമുള്ള ശ്ലീബായ രക്ഷിക്കപ്പെട്ടവരെ എന്ന് നാം പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ അതിന് ജസ്റ്റിഫിക്കേഷൻ വേണം, അതിനൊരു നീതീകരണത്തിന്റെ ആവശ്യമുണ്ട്. അതാണ് യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം നമുക്ക് നീതീകരണത്തിൽ നിൽക്കുന്നത്. ടു ബിഗിൻ വിത്ത് ജസ്റ്റിഫിക്കേഷൻ, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ ഇച്ചിര പ്രയാസമാണ് മനസ്സിലാക്കുന്നത്. ജസ്റ്റിഫിക്കേഷനും അതുപോലെ പിന്നെ റൈച്ചിയസ്നെസ്സും പിന്നെ ഈ രണ്ട് അതുപോലെയുള്ള ചില വാക്യങ്ങളെ വളരെ സിമ്പിളായിട്ട് പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. ടു ബിഗിൻ വിത്ത് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം ഇസ് ആൻ ആക്ട് ഓഫ് ആക്ട് നോട്ട് എ പ്രോസസ്. ദീസ് ആർ നോട്ട് ഡിഗ്രീസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ. ഏറ്റക്കുറിച്ചിലെ വിവിധ തലങ്ങളെ നിലകളെ ഒന്നും ഈ ജസ്റ്റിഫിക്കേഷൻ ഇല്ല. That is an act from the God. It's not a process. Each believer has the same right standing before God. ദൈവത്തിന്റെ മുൻപില് നമുക്ക് നിന്നുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലും അവിടെ ദൈവത്തോട് നമുക്ക് യാചിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ അല്ലെങ്കിൽ ദൈവത്തിനെ കാണുന്നതിനോ നമുക്ക് യാതൊരു വിധത്തിലും ഉള്ള യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. കാരണം അതുകൊണ്ടാണ് ദൈവത്തിന്റെ മുൻപില് പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മള് പരീക്ഷൻ പറഞ്ഞ പോലെയുള്ള അല്ലാതെ ചുങ്കക്കാരന്റെ പ്രാർത്ഥനമായി നാം പ്രാർത്ഥിക്കുമെന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്നേബിലിറ്റി സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹോളി ഗോഡ് ബിക്കോസ് വി ആർ നോട്ട് ഹോളി. അതുകൊണ്ട് തന്നെയാണ്. സോ ആൾസോ ജസ്റ്റിഫിക്കേഷൻ ഈസ് സംതിങ് ഗോഡ് ഡസ് നോട്ട് മേൻ. നോ സിന്നർ ക്യാൻ ജസ്റ്റിഫൈ ബൈ ഹിംസെൽഫ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുൻപിൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജസ്റ്റിഫിക്കേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് ഗോഡ് മേക്സ് അസ് റൈറ്റിയസ്. നീതീകരിക്കപ്പെടുന്നില്ല, ബട്ട് ദാറ്റ് ഹി ഡിക്ലെയർസ് അസ് റൈറ്റിയസ്. നമ്മളെ നീതീകരണമായിട്ട് ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഈസ് എ ലീഗൽ മാറ്റർ. ഗോഡ് പുട്സ് the righteousness of Christ on our record in the place of our sinfulness. adana avada justification artha adayith yesu christuvinte neethikaranam righteousness nammada recordile nammada sinfulness nu pagaramayite adu ezhuthi cherkkayana avudeyana devan justification cheynathu. aa justification aanu devathinte pakkam ninnu undaagandathana. And nobody can change this record. പാപം സാർവത്രികമായി എല്ലാവരിലും അതിന്റെ വിഷം കലർത്തിയെങ്കിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മനുഷ്യരോടുള്ള ക്ഷമിക്കുകയും രമ്യതപ്പെടുകയും അവരെ നീതിമാന്മാരായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇവിടെ ന്യായപ്രമാണം അല്ലത്തിന്റെ അനുഷ്ഠാനമല്ല, പിന്നെയോ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ആധാരമായിരിക്കുന്ന ഘടകം. അതായത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ന്യായപ്രമാണത്തിന്റെ ഉള്ള അധിഷ്ഠാനമല്ല. ഇവിടെ ന്യായപ്രമാണത്തെ കുറിച്ച് മൂന്ന് നാല് അധ്യായങ്ങൾ പറയുന്നുണ്ട്, അബ്രഹാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡു നോട്ട് കൺഫ്യൂസ് ജസ്റ്റിഫിക്കേഷൻ ആൻഡ് സയന്റിഫിക്കേഷൻ. ഇത് രണ്ടും രണ്ട് വാക്കുകളാണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നീതീകരണവും, സയന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണവുമാണ്. സയന്റിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് വെയർ ബൈ ഗോഡ് മേക്സ് ദ ബിലീവേഴ്സ് മോർ ആൻഡ് മോർ ലൈക്ക് ക്രൈസ്റ്റ്. ദൈവീകരണമാകുന്ന ആകുക, അല്ലെങ്കിൽ ക്രിസ്തു സാദൃശ്യമുള്ളവരാക്കുക എന്നുള്ളതാണ് സയന്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ഡീഫിക്കേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ക്രിസ്റ്റോഫിക്കേഷൻ എന്ന് പറയും. ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മളെ ദൈവീക സാദൃശ്യത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിനെ വലിയൊരു ക്രിസ്തു, മൈക്രോ ക്രൈസ്റ്റ് ആയിട്ട് വലിയതായിട്ട് കാണുമ്പോൾ, മൈക്രോ ക്രൈസ്റ്റ് നമ്മള് ചെറിയ ക്രിസ്തുക്കളായിട്ട്, മൈക്രോ ആയിട്ട് ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു യേശു ക്രിസ്തുവിലേക്ക്. ഡീഫിക്കേഷൻ എന്ന് പറയും ദൈവീകരാക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് മനുഷ്യ സ്വർഗീയമാക്കുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യ ജന്മം എടുത്ത ക്രിസ്തു മനുഷ്യനായി തീർന്ന് നമ്മളെ സ്വർഗീയരാക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ഒരു പ്രക്രിയയാണ് ഈ സയന്റിഫിക്കേഷൻ വഴി ഉണ്ടാകുന്നത്. അതിന് തിയോസിസ് എന്നും ഡീഫിക്കേഷൻ എന്നും അതുപോലെ അപ്പോത്തസിസ്തിയോസിസ് എന്നൊക്കെ അതിന് പറയുന്നുണ്ട്. ദൈവീക സാദൃശ്യത്തിലേക്ക് വളരുക. സയന്റിഫിക്കേഷൻ മേ ചേഞ്ച് ഫ്രം ഡേ ടു ഡേ. നമ്മള് ഈ സയന്റിഫിക്കേഷന് വ്യത്യാസവും ഉളവാകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, വിശ്വാസത്തെ കൂടുതലായിട്ട് ഉജ്ജ്വലിക്കുന്നവരുണ്ട്, വളർന്നു വരുന്നുണ്ട്, തഴച്ചു വളരുന്നവരുണ്ട്, ചിലപ്പം വിശ്വാസം ഇല്ലാതെ വരുന്നുണ്ട്, ചിലങ്കിൽ സംശയങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഷോസ് ദാറ്റ് വി ഹാവ് ലൈഫ്. അത് നമുക്ക് ജീവനുള്ള ഒരു വസ്തുവാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സയന്റിഫിക്കേഷൻ അതായത് നീതീകരണം വിശുദ്ധീകരണത്തിലേക്ക് വളരുന്നത്. നമുക്കതൊരു ഒരു ഒറ്റ പ്രോസസ്സായിട്ട് പോകുന്നതിന് സാധിക്കത്തില്ല. ഇറ്റ് ഇസ് എ പ്രോസസ് ഡേ ബൈ ഡേ. നമ്മൾ ഓരോ ദിവസവും യേശു ക്രിസ്തുവിനിലേക്ക് അനുകൂലപരമായിട്ട് ക്രിസ്തുവിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം. അതാണ് ഈ സയന്റിഫിക്കേഷനോ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള പറഞ്ഞില്ല. അത് ജസ്റ്റിഫിക്കേഷൻ ഇസ് എ നീതീകരണമാണ്. അത് ദൈവത്തിന്റെ പക്കൽ നിന്നുണ്ടാകുന്നതാണ്. നമ്മളെ ജസ്റ്റിഫൈ ചെയ്യുന്നത് യേശു ക്രിസ്തുവിൽ കൂടി ക്രിസ്തുവിന്റെ ആ റൈച്ചസ്നെസ്സിൽ നമ്മളെ നമ്മുടെ പേരവിടെ വെച്ചിട്ട് നമ്മളെ നീതീകരിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. ന്യായപ്രമാണവും വിശ്വാസവും തമ്മിലുള്ള ബന്ധത്തെ ഒരു പുതിയ കാഴ്ചപ്പാട്ടിൽ അവർ കാണുവാൻ ശ്രമിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ പൗലോസ് അർത്ഥശൂന്യമായി തള്ളിക്കളയുന്നില്ല. എങ്കിലും ന്യായപ്രമാണത്തിന്റെ അന്തസത്ത വിശ്വാസത്തിന് പൂർത്തിയാക്കുന്നു എന്നതാണ്. അബ്രഹാമിന്റെ ഉദാഹരണമാണ് പൗലോസ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അബ്രഹാമിന്റെ യഹൂദന്മാർക്ക് സ്വീകാര്യമാണ്. യഹൂദ വംശത്തിന്റെ പിതാവാണ് അബ്രഹാം. വിശ്വാസത്താൽ അബ്രഹാം നീതീകരിക്കപ്പെടുകയായിരുന്നു. അബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബിഫോർ ദ ലോ. അതായത് ലോ കൊടുക്കുന്നതിന് മുൻപേ ഉള്ളവരാണ് അബ്രഹാം. അതുകൊണ്ട് ഹി വാസ് ജസ്റ്റിഫൈഡ് ബൈ ദ ഫെയ്ത്ത്. അബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ദ ഗോഡ്, ഗോഡ്സ് പ്രോമിസ്, നോട്ട് ബൈ ഒബേയിങ് ഗോഡ്സ് ലോ. ഫോർ ഗോഡ്സ് ലോ ത്രൂ മോസസ് ഹാഡ് നോട്ട് യെറ്റ് ബീൻ ഗിവൺ. അതായത് അബ്രഹാമിന്റെ സമയത്ത് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം ഇല്ലായിരുന്നതുകൊണ്ട് ആ സമയത്ത് അബ്രഹാമിനെ നീതീകരിച്ചിരിക്കുന്നത് ദൈവം തന്റെ വിശ്വസ്തത തന്റെ പ്രോമിസിൽ കൂടിയാണ്. അബ്രഹാം കെപ്റ്റ് ദാറ്റ് പ്രോമിസ്. ഇൻ ദ ലോ വാസ് നോട്ട് ഗിവൻ ടു ദ സേവ് മെൻ ബട്ട് ടു ഷോ മെൻ ദാറ്റ് ദേ നീഡ് ടു ബി സേവ്ഡ്. ഈ ലോ കൊടുത്തിരിക്കുന്നത് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, പക്ഷെ രക്ഷയിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപാധിയായി തീർന്നേ ഉള്ളൂ. ദ ലോ ഈസ് എ ടീച്ചർ എന്നാണ് പൗലോസ് ശ്ലീഹാ പറഞ്ഞിരിക്കുന്നത്. അതൊരു കൈച്ചൂണ്ടലായിട്ട് മാത്രമേ അതിനെ കണക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഇൻ ദ ഫാക്ട് ദാറ്റ് അബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ് ആൻഡ് നോട്ട് ബൈ ലോ പ്രൂവ്സ് ദാറ്റ് സാൽവേഷൻ ഈസ് ഫോർ ഓൾ മെൻ. അബ്രഹാം ഈസ് ദ ഫാദർ ഓഫ് ദ all believers, both Jew and Gentiles. റോമൻസിന്റെ 14:16, ഗലേഷ്യൻസിന്റെ 3:7-29, ഇവിടെ എബ്രഹാം വാസ് ജസ്റ്റിഫൈഡ് ബൈ ദ റിസറക്ഷൻ പവർ. അതായത് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു റിസറക്ഷൻ പവറിലാണ് എബ്രഹാമിനെ ദൈവം ന്യായീകരിച്ചിരിക്കുന്നത്. ആ എബ്രഹാമിനെ എങ്ങനെയാണ് ന്യായീകരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എങ്ങനെയാണ് റിസറക്ഷന്റെ പവർ, ഒരു റിസറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് അടക്കപ്പെട്ട് അത് കഴിഞ്ഞ് അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരികയാണ്, ജീവനോട് ഉളവായി വരികയാണ്. എന്നാൽ എബ്രഹാമിനെ ഇവിടെ എങ്ങനെയാണ് ഈ നീതീകരണം ലഭിച്ചു എന്ന് നോക്കുമ്പോൾ, പൗലോസ് പറഞ്ഞിരിക്കുന്ന ബയോളജിക്കലി പുത്രോത്പാദനത്തിന് നിർജീവമായ അബ്രഹാമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു പുത്രോത്പാദനം സാധ്യമാക്കിയ പരികർമ്മത്തിന്റെ വിശുദ്ധ പൗലോസ് കൊടുത്തിരിക്കുന്ന നിർവചനമാണ് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനമെന്ന്, റിസറക്ഷൻ ഓഫ് ദ ക്രൈസ്റ്റ് വിവക്ഷിക്കുന്നത്. അതായത് നോ റീസൺ വൈ ഗോഡ് ഡിലേഡ് ഇൻ സെൻഡിങ് എബ്രഹാം ആൻഡ് സാറ എ സൺ വാസ് ടു പെർമിറ്റ് ഓൾ ദർ നാച്ചുറൽ സ്ട്രെങ്ത് ഡു ഡിക്ലൈൻ ആൻഡ് ദെൻ ഡിസപ്പിയേഴ്സ്. അതായത് എബ്രഹാമിന്റെ 75-ാമത്തെ വയസ്സിൽ എബ്രഹാമിനെ വിളിച്ച് ഒരു കവനന്റ് ഒരു ദൈവമായിട്ടുണ്ടാക്കിയെങ്കിൽ, ആ 75-ാമത്തെ വയസ്സിൽ വേണമെങ്കിൽ അബ്രഹാമിനെ ഒരു പുത്രനെ ദൈവത്തിന് കൊടുക്കാമായിരുന്നു. പക്ഷേ ദൈവം ഡിലേഡ് ഇറ്റ്. എബ്രഹാമിന് 75 വയസ്സായെങ്കിൽ സേറയ്ക്ക് ഏകദേശം 65 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് നാച്ചുറലി ബയോളജിക്കലി ഒത്തിരി പുത്രോത്പാദനത്തിന് ശക്തി ഉണ്ടായിരുന്ന ഒരു അവസരമായിരിക്കാം എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ അവരുടെ ശക്തിയും മറ്റും നഷ്ടപ്പെട്ട് നിർജീവമായി തീരുന്നത് വരെയും ദൈവം വെയിറ്റ് ചെയ്തു. 100-ാമത്തെ വയസ്സ് എബ്രഹാമിനും 90-ാമത്തെ വയസ്സ് സാറായ്ക്കുമായപ്പോൾ ഒരു ഉണങ്ങിയ മരമായി തീർന്നു. യാതൊരു വിധത്തിലും എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും വളമിട്ടാലും പൊട്ടിക്കൊടുക്കാത്ത ഒരു മരം പോലെ ഉണങ്ങിക്കരിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവന്റെ ശക്തിയും ബലവും എല്ലാം ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ മുകളിലോട്ട് നോക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം വെയിറ്റ് ചെയ്തു. 25 വർഷക്കാലം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് എബ്രഹാമിനെ ഒരു സന്തതിയെ കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ മരണത്തിന്റെ ഒരു ഛായ പൗലോസിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ആ മരണത്താൽ അവിടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത് എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തിൽ ഉള്ള പുത്രോത്പാദനത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഒരിക്കലും എബ്രഹാമും സാറയും പറയത്തില്ല ഇത് ഞങ്ങളുടെ ശക്തി കൊണ്ട് ഇത് സംഭവിച്ചു എന്ന് പറയുക അവർക്ക് ഇടയാകയില്ല. നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെയുള്ള ചില സംഭവങ്ങളുണ്ടാകാം. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ള ആ ഒരു അവസരം വരുമ്പോൾ അവിടെ ദൈവം ചിലപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ശക്തിയും കൊണ്ടും നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ധനം ബലവും കൊണ്ടും യാതൊന്നും ചെയ്യുവാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരു അവസരമുണ്ടാകും. അപ്പോൾ ദൈവത്തിന്റെ ആ വലിയ കരങ്ങളിലേക്ക് നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവമേ നീ എടുത്താലും എന്നെ ഉപയോഗിച്ചാലും നിന്റെ കയ്യിൽ ഞാനൊരു ചെറിയൊരു ആയുധമായിരിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം സകലതും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുക്കുവാനായിട്ടുള്ളൊരു അവസരമാണ് ദൈവം കൊടുത്തത്. ഇതെനിക്ക് യാതൊന്നും സാധ്യമല്ല, ദൈവമേ നിനക്ക് മാത്രമേ സാധ്യമാകുന്നുള്ളൂ എന്ന് പറയാൻ തക്കവണ്ണം എബ്രഹാമിനെ 25 വർഷക്കാലം ആ വിശ്വാസത്തെ കൂടി നടത്തി അവസാനം എബ്രഹാമിനെ ശക്തികൾ മുഴുവൻ ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവമാണ് അവന് കൊടുത്തത്. നമ്മളിത് നോക്കിക്കഴിഞ്ഞാല് ആ പിന്നെ കൽദയാരുടെ ചൂളയിലെ 3 ബാലന്മാരെ എറിഞ്ഞു. ദൈവത്തിന് വേണമെങ്കിൽ ആ ബാലന്മാരെ എറിയുന്നതിന് മുൻപ് തന്നെ രക്ഷിക്കാമായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയല്ലായിരുന്നു. അവരെ അഗ്നിയിൽ വീണപ്പോ 4-ാമതൊരാൾ കൂടി അതിനകത്തൂടെ കടന്നു അവരെ അവിടെ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞതുപോലെയുള്ള അഗ്നി പരീക്ഷണം കൂടി നമ്മളെ കടത്തിവിടുമ്പോ തീർച്ചയായും ദൈവത്തിന്റെ കരങ്ങളെ നമ്മളോടുകൂടി വർത്തിച്ചുകൊണ്ടിരിക്കും. The reproductive point of view, both of them were dead. Abraham did not walk by sight. ഹി വാക്ക്ഡ് ബൈ ഫെയ്ത്ത്. അത് കാഴ്ചയാലല്ല, വിശ്വാസത്തെയാണ്. എബ്രഹാം ഡിഡ് നോട്ട് വാക്ക് ബൈ സൈറ്റ് ബട്ട് ഹി വാക്ക്ഡ് ബൈ ഫെയ്ത്ത്. ദി ആപ്ലിക്കേഷൻ ടു സാൽവേഷൻ ഇസ് ക്ലിയർ. ഗോഡ് മസ്റ്റ് വെയിറ്റ് അൻ്റിൽ ദ സിന്നർ ഈസ് ഡെഡ് ആൻഡ് അനേബിൾ ടു ഹെൽപ് ഹിംസെൽഫ് ബിഫോർ ഗോഡ് ക്യാൻ റിലീസ് ഹിസ് സേവിംഗ് പവർ. ഇവിടെയാണ് സാൽവേഷൻ ഉണ്ടാകുന്നത്. അതായത് നമുക്ക് യാതൊന്നും എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ദ സിന്നർ ഹാസ് ടു ഡൈ ഹിംസെൽഫ്. ദേർ ദ സാൽവേഷൻ ടേക്സ് പ്ലേസ്. ഹൗ പീപ്പിൾ വെയർ സേവ്ഡ് ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്. ദേ വർ സേവ്ഡ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ. ദ സെയിം വേ പീപ്പിൾ ആർ സേവ്ഡ് ടുഡേ ടു. നമ്മള് വിശ്വാസത്താൽ മാത്രമല്ല, ആ വിശ്വാസത്തിൽ നിന്നും നമ്മൾ സാൽവേഷൻ. ഒരു മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്ന്, ഐ വാസ് സേവ്ഡ് ഫ്രം ദ പെനാൽറ്റി ഓഫ് ദ സിൻ. ഐ എം ബീയിങ് സേവ്ഡ് ഫ്രം ദ പവർ ഓഫ് ദ സിൻ. ഐ വിൽ ബി സേവ്ഡ് ഫ്രം ദ പ്രസൻസ് ഓഫ് ദ സിൻ. അതാണ് സാൽവേഷന്റെ അവസാനത്തെ ഭാഗം. ഇറ്റ്സ് എ പ്രോസസ്. അല്ലാതെ ഒറ്റയടിക്ക് ഞാൻ ഇന്ന ദിവസം ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞേച്ച് അത് മുളിച്ചുകൂക്കൊണ്ട് നടക്കുന്നതല്ല. സാൽവേഷന്റെ ഒരു പ്രോസസ്സാണ്. ഐ വാസ് സേവ്ഡ്, ഐ എം ബീയിങ് സേവ്ഡ്, ഐ വിൽ ബി സേവ്ഡ്. ഒരു നമ്മളെ കഴിഞ്ഞ കാലം, നടന്നുകൊണ്ടിരിക്കുന്ന കാലം, വരുവാനിരിക്കുന്ന കാലം, ഇതാണ് സാൽവേഷന്റെ മൂന്ന് അവസ്ഥകളുള്ളത്. ഇഫ് യു ആർ എ ജൂ, യു ആർ എ ചൈൽഡ് ഓഫ് എബ്രഹാം ഫിസിക്കലി. ബട്ട് യു ആൻഡ് മീ ചൈൽഡ് ഓഫ് എബ്രഹാം സ്പിരിച്വലി. എബ്രഹാം ഈസ് ദ ഫാദർ ഓഫ് ഓൾ ബിലീവേഴ്സ്. നമ്മൾ കാണുന്നുണ്ട് ഈ പിന്നെ വിശ്വാസത്താല് വിശ്വാസ വീരന്മാരുടെ ഒരു എബ്രഹാം ലേഖനം 11 അധ്യായത്തില് ദ ഹീറോസ് ഓഫ് ദ ഫെയ്ത്ത് എന്ന് കാണാം. അതിനകത്ത് 21 പ്രാവശ്യം അതിനകത്ത് വി ഫൈൻഡ് ദ വേർഡ് ഫെയ്ത്ത്. 21 പ്രാവശ്യമുണ്ട് ഫെയ്ത്ത്. ഇഫ് യു ആർ എ ജൂ, യു ആർ എ ചൈൽഡ് ഓഫ് എബ്രഹാം ഫിസിക്കലി. ബട്ട് യു ആൻഡ് മീ എ ചൈൽഡ് ഓഫ് എബ്രഹാം സ്പിരിച്വലി. എബ്രഹാം ഈസ് ദ ഫാദർ ഓഫ് ഓൾ ഹു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. ആ ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഉയർപ്പിന്റെ ശക്തി നമുക്കേവർക്കും ലഭ്യമാക്കുന്നതിനും അനുഭവ്യമാക്കുന്നതിനും ആ ശക്തിയിൽ മുൻപോട്ട് ജീവിക്കുന്നതിനുമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പരിവർത്തിക്കൊണ്ട് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിയുന്ന തിരുമേനിയോടും ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും ബാക്കിയുള്ള എല്ലാ സഹോദര വൈദികരോടും വിശ്വാസികളോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അഭിയന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ അതിധന്യമായ നാമം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ട് 40 ദിവസങ്ങളും അതിനെ തുടർന്ന് പെന്തക്കോസ്തിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലുമായിരിക്കുന്ന സഭയിൽ കേവലം ഇതൊരനുഷ്ഠാനം മാത്രമായിരുന്നു അതോ അതിനപ്പുറമായി ഇതിന്റെ പിറകിൽ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടോ എന്ന് വളരെ ഭംഗിയായി ചിന്തിക്കുവാനും വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ പഠിക്കുവാനും ഒരു വലിയ അവസരം ഈ കാലഘട്ടത്തിൽ ഇന്ന് ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വി സി വർഗീസ് അച്ഛന്റെ ശൈലി, പ്രത്യേകം പ്രസംഗകർക്കെല്ലാം വ്യത്യസ്തമായ ശൈലിയുണ്ട്. ഭക്തിയിൽ മാത്രം ചാലിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, ദൃഷ്ടാന്തങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നവരുണ്ട്, ഫലിതത്തെ കൂട്ടിയോജിപ്പിക്കുന്നവരുണ്ട്, ചിന്തിപ്പിക്കുന്നവരുണ്ട്, ആഴത്തിൽ ഇതിന്റെ വേരുകളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലാൻ ശ്രദ്ധിക്കുന്നവരുണ്ട്, വ്യാഖ്യാനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ ശൈലി. ഇതെല്ലാം സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ അതിനതിൻ്റെതായ അർത്ഥതലം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് നൽകുന്നത് ഒരു വേദപുസ്തക അപഗ്രഥനവും പഠനവും, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ബോധ്യം എന്താണെന്ന് ഒന്ന് പുനർചിന്തിക്കുവാൻ, പുനർനിർവചിക്കുവാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് അച്ഛൻ പറയാൻ ഉദ്ദേശിച്ചത് റോമൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 24, ആ വാക്യത്തിലൂടെ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് കുരിശാരോഹണവും കഷ്ടവും സഹിച്ചതും ഉയർത്തെഴുന്നേറ്റതും. ഈ വിഷയം റോമർ കൃതി ലേഖനത്തിൽ ആദ്യോടന്തം പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലിഹ ഇതിനെക്കുറിച്ച് ലഭിക്കപ്പെട്ട തന്റെ ഉൾക്കാഴ്ചയെ വളരെ ഭംഗിയമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിൽ കൂടെ ലഭ്യമാകുന്ന പാപക്ഷമം മൂലം മാത്രമേ പാപിയായ മനുഷ്യന് ദൈവമുൻപാകെ നീതീകരണം ലഭിക്കുകയുള്ളൂ. അഥവാ മനുഷ്യനു വേണ്ടി യേശു ക്രിസ്തു പാപപരിഹാര നിവൃത്തി വരുത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം പ്രവൃത്തികളിൽ ആർക്കും നീതിമാനായ ദൈവത്തിന്റെ മുമ്പാകെ നീതീകരണം ലഭിക്കുകയില്ല. അതുകൊണ്ട് നീതീകരണം ക്രിസ്തുവിനാൽ ആർക്കും ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ്, അല്ലാതെ ന്യായപ്രമാണത്തിന്റെ ആചാരത്താൽ മാത്രം ലഭ്യമാകുന്നതല്ല എന്ന് പരിശുദ്ധനായ പൗലോസ്ലിഹ പറഞ്ഞ വിഷയത്തെ വേദപുസ്തകത്തിലെ ദൃഷ്ടാന്തങ്ങളും ഒപ്പം പരിശുദ്ധനായ പൗലോസ്ലിഹയുടെ ദർശനവും ഉൾക്കൊണ്ടുകൊണ്ട് അച്ഛൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഈ ഉൾക്കാഴ്ചയോട് വേണം നമ്മൾ ഈ പുനരുത്ഥാന പെരുന്നാളിനെ സന്തോഷത്തോടെ കൊണ്ടാടുവാൻ. അതല്ല എങ്കിൽ ഈ വർഷത്തെ കാര്യം അങ്ങ് കഴിഞ്ഞല്ലോ, ഇനി കുറച്ചു നാള് ഫ്രീ ആണ്, വീണ്ടും ഒരു നോമ്പുകാലം 13 നോമ്പിന് വരുന്നു, പിന്നെയും നോമ്പ് വരുന്നു എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ മാറിപ്പോകാനുള്ള കാരണം ഇതെന്തിനു വേണ്ടിയാണ് ഇത് നടത്തപ്പെട്ടത്, ദ പർപ്പസ്. അതിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിശ്ചയമായും പ്രിയപ്പെട്ട അച്ഛന്റെ ശക്തമായ ആശയങ്ങൾക്ക് കഴിവുണ്ടായിരുന്നു, പ്രാപ്തി ഉണ്ടായിരുന്നു. കേട്ട എല്ലാവർക്കും ആ ദർശനം ഉണ്ടാകണം. ഒപ്പം നമ്മുടെ ഭവനത്തിലുള്ള, ഇന്നത് എല്ലാവരും വീട്ടിലുള്ള മുഴുവൻ പേരും കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ളവരോടും ഇത് പറയണം. ദിസ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് പർപ്പസ് ഓഫ് ദ ക്രൂസിഫിക്കേഷൻ, ദ ഹോളി പാഷൻ, ആസ് വെൽ ആസ് ദ റിസറക്ഷൻ. ഇത്രയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പം രണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും. ഒന്ന്, നമുക്ക് അല്പം കൂടി ഉറക്കാൻ പറ്റും. രണ്ട്, കേൾക്കുന്ന ഒരാൾക്കും കൂടി ഇത് പകരാനും പറ്റും. അങ്ങനെ ഇതൊരു റിപ്പിൾ പോലെ കൂടുതൽ കൂടുതൽ വ്യാപ്തിയിലേക്ക് ഇത് പകരട്ടെ. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം സൂപോറോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്.
വളരെ നന്ദി അച്ഛാ. തിരുവേദി ഒരു വാക്ക് പറയാറുണ്ടോ?
ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വളരെ ഹൃദ്യമായി എന്നാൽ അല്പം ആഴമായ ചിന്തകളുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട പി സി ആർ സിസ്റ്റം കാണിച്ച നല്ല മനസ്സിനെ പ്രത്യേകമായ സ്നേഹത്തോടെ ഓർക്കുന്നു. അച്ഛന്റെ നല്ല വാക്കുകൾക്ക് കൃത്യമായ സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ ദിവസത്തിൽ വായിക്കുന്നുണ്ടല്ലോ എഫേസ്യ ലേഖനം, എഫേസ്യർക്ക് ലേഖനത്തിന്റെ 4:15 ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണ് ഓരോ വിശ്വാസിയുടെയും ജീവിത ദൗത്യം. ഓരോ ദിനവും നാം വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു ശാരീരികമായി, അല്ലെങ്കിൽ ആ വളർച്ച ആത്യന്തികമായി അതിനൊരു അവസാനമുണ്ട്, അത് മരണത്തോടുകൂടി അവസാനിക്കുന്നു. എന്നാൽ ആത്മീകമായ ഒരു രൂപാന്തരം, ഒരു വളർച്ച, അതാണ് ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശമായി മാറേണ്ടത്. ആ ഓരോ ദിനവും ആ രൂപാന്തരം സംഭവിച്ചെങ്കിൽ മാത്രമേ ക്രിസ്തു എന്ന തലയോളം നമുക്ക് വളരുവാൻ തക്കൊണ്ട് സാധിക്കുകയുള്ളൂ. പൗലോസ് ശ്ലീഹ അത് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുന്നുണ്ട്. ഓരോ ദിനവും നമ്മൾ ലോകജീവിതത്തിലായിരിക്കുമ്പോൾ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ്, ശാരീരികമായി നമ്മളെല്ലാവരും മരണത്തോടടുക്കുമെന്ന്, മറുവശത്ത് ആത്മീകമായി ദൈവിക സന്നിധിയിലേക്ക് ദൈവത്തിങ്കിലേക്കുള്ള വളർച്ച പ്രാപിക്കണമെങ്കിൽ അതിന് യഥാർത്ഥമായ ആത്മീയ വളർച്ച തന്നെ ഉണ്ടായേ സാധ്യമായി തീരുകയുള്ളൂ, രൂപാന്തരം ഉണ്ടായേ സാധ്യമായി തീരുകയുള്ളൂ. ആ ഒരു വലിയ സന്ദേശമാണ് അച്ഛൻ നമ്മോട് പറയാൻ തക്കൊണ്ട് ശ്രമിച്ചത്. തീർച്ചയായും നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ദിനത്തിലും ജീവിതത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും നോമ്പിലും ഒക്കെ നമ്മൾ ആയിരിക്കുന്നത് ഈ ഒരു ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്തു എന്ന തലയോളം വളരുവാനും ക്രിസ്തുവിങ്കിലേക്ക് ചേരപ്പെടുവാനും ക്രിസ്തുവിലായിത്തീരുവാനുള്ള ഒരു ആത്മീക അനുഗ്രഹമാണ് അതിന്റെ പൂർണ്ണത. അതുകൊണ്ട് ആ ഒരു വളർച്ച അനുഗ്രഹകരമായി പ്രാപിപ്പാൻ തക്കോണം എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ഉദ്ദേശം എന്ന് പ്രത്യേകമായി ഓർത്തിരിക്കുകയും അതിനുവേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ പെന്തിക്കോസ്തിയുടെ കാലത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നവീകരിക്കണമേ, ക്രിസ്തു എന്ന തലയോളം വളരാൻ തക്കോണം ഞങ്ങൾ ഒരുക്കണമേ, അതിനുവേണ്ട എല്ലാ കൃപകളെയും സ്വർഗത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് കൃത്യപൂർവ്വം ഒരുമയോടെ പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ബി സി വർഷനോട് പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. വേണ്ടുന്ന അതിന്റെ കാര്യങ്ങൾ തുടർന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഐസകച്ചനോടും നേതൃത്വം നൽകുന്ന രാജശച്ചൻ മറ്റ് എല്ലാ വൈദിക സഹോദരങ്ങളോടും എല്ലാ പ്രിയ വിശ്വാസികളുടെ സമൂഹത്തോടും വളരെ അനുഗ്രഹകരമായി നടക്കുന്നത് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കൂടുതൽ ആളുകളെ ഇതിൽ പങ്കാളികളാക്കുവാൻ തക്കോണം നിങ്ങളുടെ ഒരു സ്നേഹപൂർവമായ പ്രോത്സാഹനം ഇതിനുണ്ടാകണമേ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.
നന്ദി തിരുവേണി. നമുക്ക് അടുത്ത മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയില് പേരുകൾ ഓർക്കാൻ നമുക്കുള്ളത് ഒരു ശുചി ഓർത്ത് പ്രാർത്ഥിക്കാം. ഇയർ സർജറി നടക്കുന്നു. അതോടൊപ്പം തന്നെ സൂസൻ, ജോൺ, സാറാമ, സുനിൽ, ലോറനെ ദിവസം ഇതിൽ ഓർക്കാം. അതുപോലെ ജിമ്മിയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ക്യാൻസർ രോഗബാധിതരാണ്. അതിന്റെ ചികിത്സ ഇങ്ങനെ നടക്കുന്നു. അവരെ കാര്യമായിട്ട് ദിവസം ഇതിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. എലിയാമ്മ, ജിജിമോൾ, ബിജു, ജോർജി, ജോർജ്, ഷാജി, ജോസ്, സൂസി, ജേക്കബ്, ജേക്കബ് വേറെ ജേക്കബാണ്, ഡേസി, സജിയൻ, റൊഹാൻ, സോനു, ജെയിംസ്, സൂസി, സാം തോമസ്, ജോസ് ആൻഡ് ഷാജി, ലിസി എബ്രഹാം, അലീസ് മുസഫ്, ലളിത, തമ്പിയകളുടെ ഉറക്കം, സാറാമ, ഫാൻസി, ജോയൽ, ജോജി, മാത്യു, ജോയൽ, ടോബി, സേറ, മോളി, കുഞ്ഞുമോൾ, ആരെങ്കിലും പേരുള്ളവർക്കാം. നമ്മുടെ ഹ്യൂസ്റ്റണില് ഒരു പ്രിയ പട്ടാങ്കള് ദൈവസന്നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം യാത്രയായി. ഹ്യൂസ്റ്റൺ സെന്റ് തോമസ് കത്തീഡ്രലിലെ ഒരു അംഗമാണ് അദ്ദേഹം. പ്രത്യേകമായിട്ട് ആ പിതാവിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിത്യശാന്തി ലഭിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ദൈവസന്നിധിയിൽ ഓർക്കാം. ഒരു നിമിഷം വാറയ്ക്ക് മുറ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, വീണ്ടും ധന്യവാർന്ന ദിനം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ കൂടി വന്ന് ദൈവശബ്ദം കേൾക്കാനും ഞങ്ങളെ തന്നെ ആ ദൈവശബ്ദത്തിന്റെ ആത്മനിർവൃതിയിൽ ഞങ്ങളെ പ്രകാശിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടയിൽ രോഗികളായിരിക്കുന്ന ആളുകളെ അവരുടെ സൗഖ്യത്തിന് വേണ്ടി കണ്ണുനീരണത്തിന് ഉപവാസം അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ആത്മീയമായ കാര്യത്തിൽ പ്രാപിപ്പാനൊക്കെ തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവേ, അവിടുത്തെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാകണമേ. തന്റെ പുനരുദ്ധാനത്തിന് മുമ്പും ശേഷവും ഒക്കെ തന്നെ ശിഷ്യന്മാരെ അങ്ങയുടെ സാന്നിധ്യം വാഗ്ദത്തം ചെയ്തുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തതുപോലെ ആ വാഗ്ദത്തത്തിന്റെ യാഥാർത്ഥ്യം വർത്തമാന ലോകത്തിലും ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഉറപ്പിലും ദൈവസാന്നിധ്യം ഒരുക്കുന്ന ആ ഒരു ദൈവിക അനുഭവത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ ഇവിടുത്തെ സഹായിക്കണമേ. അസ്വസ്ഥതകളും ഭയങ്ങളും നൊമ്പരങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ ധൈര്യപ്പെടുവാനും ശരണപ്പെടുവാനും തമ്പുരാനെ ആ ഒരു പാത മാത്രമുള്ളൂ ഞങ്ങൾക്കറിയാം. ആ സത്യത്തിൽ തന്നെ ജീവിതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായിരിക്കുന്ന തിരിച്ചറിവും ആ തിരിച്ചറിവിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ പരിശീലനവും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഫലപ്രദമാകുവാൻ ഇടയാകണമേ. ഹൃദയപൂർവ്വം അങ്ങയെ സ്നേഹിക്കുന്ന ഈ പ്രപഞ്ചത്തുള്ള എല്ലാത്തിനേക്കാളിലും അങ്ങേക്ക് പ്രാധാന്യം കൊടുക്കത്തക്കവണ്ണം അങ്ങയിൽ ആഴമായി ഞങ്ങളുടെ മനസ്സിറങ്ങി ചേരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ സുതാര്യമാക്കണമേ. രോഗികളായ ഞങ്ങളുടെ പേരുകൾ ഞങ്ങൾ പറഞ്ഞു. മനസ്സിൽ അനേക ആളുകളുടെ പേരുകളുണ്ട്, അറിയാത്തവരുണ്ട്. ദൈവത്തിന് ഉപവാസം സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയുടെ ചിറയും കീഴിൽ അഭയം പ്രാപിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന നിന്റെ എല്ലാ ദാസന്മാരെയും ദാസികളെയും അവിടുത്തെ സൗഖ്യദായകമായ കരങ്ങളിൽ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഓരോ നിമിഷവും സ്വർഗത്തിലെ പിതാവ് ഒരുക്കുന്ന ആത്മീയ കരുത്ത് ജീവിതത്തിൽ തിരിച്ചറിയത്തക്കവണ്ണം അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ അവർ ഒരുക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗമൊരുക്കുന്ന വേദനകളും നൊമ്പരങ്ങളും അസ്വസ്ഥതകളും ഒക്കെ കടന്നു വരുമ്പോഴും ആ രോഗത്തെയും വേദനകളൊക്കെ മറന്ന് മനസ്സിൽ നിന്നിൽ
പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും തലങ്ങളിലേക്ക് എത്തിച്ചേരാത്ത കോണം അങ്ങയുടെ സ്പർശനം ഇതിന്റെ ദാസരോട് കൂടി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മദ്യപാനം മൂലം അനേക കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമേ മദ്യപാനത്തിൽ നിന്ന് നിന്റെ ദാസരെ കടന്ന് മോചിപ്പിക്കണമേ. അതോടൊപ്പം തന്നെ മറ്റ് കുടുംബ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിലും അങ്ങയുടെ അനശ്വരമായ ശാന്തി സമാധാനവും നടമാടണമേ. വിവാഹത്തിനോട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ സഭയെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നയിക്കുന്ന പിതാക്കന്മാരെയൊക്കെ പരിശുദ്ധ ബാബാ തിരുമേനിയെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസനം മെത്രാപ്പൊലീത്തെ എല്ലാ തിരുമേനിമാരെയും കരങ്ങൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാംക്രമിക രോഗം മൂലവും പീഡിപ്പിക്കപ്പെടുന്നവരെ, അതുപോലെ തന്നെ തീവ്രവാദം മൂലം ഭയപ്പെടുന്നവരെയൊക്കെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഈ ലോകത്തേക്ക് നയിക്കുന്ന ഭരണകർത്താക്കളിൽ ദൈവികമായ വിശ്വാസത്തിന്റെയും ദൈവികമായ ഭക്തിയുടെയും സുബോധം അവരിലൊക്കെ ഉണർത്തിയെഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ കൂടി കടന്നു പോകുന്ന എല്ലാവരും രൂപ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചന ദിനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തെയൊക്കെ രൂപ സമർപ്പിക്കുന്നു. ദൈവമേ ഓരോ പ്രാർത്ഥനകൾ ഞങ്ങളെ പര്യവസാനിപ്പിച്ചു പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലുമൊക്കെ ഒരു ആത്മീയ അനുഭവങ്ങളിലേക്ക് ആത്മീയമായ ഉന്നമത്തിലേക്ക് നയിക്കത്തക്കവണമുള്ള സാധ്യതയായി ഞങ്ങളുടെ കൂട്ടായ്മ പരിലസിക്കണമേ. ദൈവമേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നടക്കണമേ. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഐക്യതയുടെ സൗരഭ്യം തിരിച്ചറിയത്തക്കവണ്ണം അങ്ങ് സ്പർശിക്കണമേ. ഞങ്ങളുടെ പുറകുകളെ ക്ഷമിക്കണമേ, കുറ്റങ്ങളെ പൊറുക്കണമേ. അങ്ങയുടെ മക്കൾ എന്നുള്ള അവകാശത്തിൽ നിന്നും ഞങ്ങൾ എടുത്തു കളയാൻ സാധ്യതയുള്ള എല്ലാ പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് ആ പുത്രത്വത്തിന് യോഗ്യമായ ജീവിതം ഈ ലോകത്തിൽ നയിക്കാൻ ഞങ്ങൾ അവിടുന്ന് ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. സകല വാങ്ങിപ്പോയവർക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ദിവസത്തിലേക്ക് വാങ്ങിപ്പോയ പിതാവിന്റെ ആത്മാവിനോടത്ത് പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാർക്ക് നന്മയുള്ളവർക്ക് ലോഹരി അവകാശമാക്കുവാൻ സംഗതിയാക്കണമേ. ഞങ്ങൾ നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൽ പുതിയ സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
ആശീർവാദത്തിനാവാം. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സുമന്ധു സഹവാസവും ദൈവമാർത്താവേ ഞങ്ങളെല്ലാവരുടെ കൂടെയും പ്രത്യേക കൂടി വന്നിരിക്കുന്ന പ്രിയ മക്കളോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടും ആഗ്രഹങ്ങളോടുകൂടിയും ഓർത്ത് പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന നല്ല പ്രിയപ്പെട്ടവരോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും. പ്രത്യേകിച്ച് ഇന്ന് തിരുമനസ്സുകൊണ്ട് ഏത് തിരക്കുകൾക്കിടയിലും വളരെ പ്രാധാന്യത്തോടെ ശുശ്രൂഷയെ കാണുകയും നിങ്ങൾക്കൊക്കെ ആവശ്യമായിരിക്കുന്ന സപ്പോർട്ടും നേതൃത്വം ഒക്കെ നൽകി ഞങ്ങളെ നടത്തുന്നു. തിരുമനസ്സിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവജന ശുശ്രൂഷ നിർവഹിച്ച പ്രിയപ്പെട്ട വി സി വർഗീസ് അച്ഛൻ, മാമനച്ഛൻ, അതുപോലെ തന്നെ ഐസക് പി പ്രകാശ് അച്ഛൻ, സക്കറിയ റബ്ബാസൻ അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും, പ്രത്യേകിച്ച് പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥന അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂളിയാണ്ടി, ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ആരുടെയെങ്കിലുമൊക്കെ രോഗികളുടെ പേരുകൾ ഓർക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ വൈദികരുടെ ഫോൺ നമ്പറുകളിൽ അയച്ചു തരികയോ വിളിച്ചു പറയുകയോ ചെയ്യുക. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യത്തക്കവണ്ണം മറ്റുള്ളവർക്കും ഒരു അറിവ് ഇതിനെപ്പറ്റി പകരുവാൻ തക്കവണ്ണമുള്ളൊരു താല്പര്യം എല്ലാവരും കാണിക്കണമെന്ന് ഏറ്റവും വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു. ദൈവം നമ്മുടെ ഏവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.